പെരുവഴികളിലും വേലികൾക്കരികെയും പോകാം. ഒരു പരീശ പ്രമാണിയുടെ വീട്ടിലെ സദ്യയിൽ രക്ഷകൻ അതിഥിയായിരുന്നു. ധനവാന്മാരുടെയും ദരിദ്രരുടെയും ക്ഷണം അവൻ സ്വീകരിച്ചിരുന്നു. തൻ്റെ പതിവനുസരിച്ച് അവൻ ആ സാഹചര്യത്തെ സത്യത്തിൻ്റെ പാഠങ്ങളുമായി ബന്ധപ്പെടുത്തി. യഹൂദന്മാർ വിശുദ്ധമായ സദ്യകളെ ദേശീയവും മതപരവുമായ ആനന്ദത്തിൻ്റെ വേളകളായി മാറ്റിയിരുന്നു. നിത്യജീവന്റെ അനുഗ്രഹത്തിനുള്ള നിഴലായി അവർ അവയെ കരുതിയിരുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടൊത്ത് അവർ പന്തിയിലിരിക്കുകയും ജാതികളായ മനുഷ്യർ പുറത്തുനിന്ന് ആകാംക്ഷാഭരിതരായി നോക്കി നിൽക്കുകയും ചെയ്യുന്ന വലിയ സദ്യയുടെ രംഗം അവർക്ക് ആനന്ദം നൽകിയിരുന്നു. ക്രിസ്തു അവർക്ക് നൽകുവാൻ ആഗ്രഹിച്ച മുന്നറിയിപ്പിൻ്റെയും ഉപദേശത്തിൻ്റെയും പാഠം ഒരു വലിയ അത്താഴവിരുന്നിൻ്റെ ഉപമയായി ചിത്രീകരിച്ചു. ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതുമായ ദൈവിക അനുഗ്രഹങ്ങളെ തങ്ങൾക്ക് മാത്രമായി അടച്ചു സൂക്ഷിക്കുന്നതിന് യഹൂദന്മാർ ചിന്തിച്ചിരുന്നു. ജാതികൾക്ക് വേണ്ടിയുള്ള ദൈവകൃപയെ അവർ വെറുത്തിരുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള വിളിയും കൃപയുടെ ക്ഷണവും അവർ തന്നെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നതായി ഈ ഉപമയിൽ കൂടെ ക്രിസ്തു കാണിച്ചു കൊടുത്തു. അവർ നിസ്സാരമാക്കി തള്ളിയ ക്ഷണം തങ്ങൾ ത്യജിച്ചു കളഞ്ഞിരിക്കുന്നവർക്കും കുഷ്ഠരോഗികളെന്ന കണക്കെ തങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നവർക്കും നൽകുവാനിരിക്കുന്നതുമായി യേശു വിവരിച്ചു. തൻ്റെ സ്വാർത്ഥ താൽപ്പര്യം പരിഗണിച്ച് മാത്രമായിരുന്നു ആ പരീശൻ അതിഥികളെ സദ്യയ്ക്ക് തെരഞ്ഞെടുത്തത്. അവനോട് ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്നു കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്ക. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. മോശ മുഖാന്തരം ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം ഇവിടെ ക്രിസ്തു ആവർത്തിക്കുകയായിരുന്നു. അവരുടെ വിശുദ്ധ സദ്യകളിൽ ഇപ്രകാരം ചെയ്യണമെന്ന് കർത്താവ് നിർദ്ദേശിച്ചിരുന്നു: നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവുമില്ലാത്ത ലേവ്യനും നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥനും വിധവയും വന്ന് തിന്ന് തൃപ്തരാകണം. ആവർത്തനം 14:29. ഇപ്രകാരമുള്ള കൂടിവരവുകൾ ഇസ്രായേലിന് സദൃശ പാഠങ്ങളായിരിക്കണമായിരുന്നു. യഥാർത്ഥ അതിഥി സൽക്കാരത്തിൻ്റെ ആനന്ദം അഭ്യസിപ്പിക്കപ്പെട്ട ജനം സംവത്സരം മുഴുവൻ ദരിദ്രന്മാരെയും ദുഃഖിതരെയും സംരക്ഷിക്കണമായിരുന്നു. ഈ സദ്യകൾക്ക് വിശാലമായൊരു അർത്ഥം കൂടെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന് നൽകിയിരുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, ദൈവം അവർക്ക് നൽകിയിരുന്ന ജീവന്റെ അപ്പം അവർ നുറുക്കി ലോകത്തിന് നൽകണമായിരുന്നു. ഈ വേല അവർ പൂർത്തീകരിച്ചില്ല. ക്രിസ്തുവിൻ്റെ വാക്കുകൾ അവരുടെ സ്വാർത്ഥതയ്ക്കെതിരെയുള്ള ശാസനയായിരുന്നു. അവൻ്റെ വാക്കുകൾ പരീശന്മാർക്ക് അരുചികരമായിരുന്നു. സംഭാഷണം മറ്റൊരു വഴിക്ക് തിരിക്കുന്നതിനു വേണ്ടി അവരിലൊരുവൻ പുണ്യാളത്ത ഭാവം നടിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാനെന്ന് അവനോട് പറഞ്ഞു. തീർച്ചയായും സ്വർഗരാജ്യത്തിൽ തനിക്കൊരു സ്ഥാനം ഉണ്ടെന്നുള്ള ഉറപ്പോടെയായിരുന്നു അവനത് പറഞ്ഞത്. രക്ഷയ്ക്ക് നിദാനമായ വ്യവസ്ഥകൾ പാലിക്കാതെ ക്രിസ്തുവിനാൽ തങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന അനേകരുടെ മനോഭാവം ഇവൻ്റേതിനോട് ഒത്തിരിക്കുകയായിരുന്നു. ഭക്തന്മാർ മരിക്കുമ്പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ച ബലയാമിൻ്റെ ആത്മാവ് ഇതിനോട് തുല്യമാണ്. സംഖ്യാപുസ്തകം 23:10. സ്വർഗരാജ്യത്തിന് താൻ അയോഗ്യനാണോ എന്ന് ചിന്തിക്കാതെ ആ പരീശൻ സ്വർഗരാജ്യത്തിൽ താൻ ആഗ്രഹിക്കുന്നതെന്താണെന്നും പ്രസ്താവിക്കുന്നു. ആ സദ്യയ്ക്ക് വന്നുകൂടിയ അതിഥികളുടെ പ്രായോഗിക ചുമതലയിൽ നിന്ന് അവരുടെ മനസ്സുകളെ തിരിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു ആ പരീശന്റെ പ്രസ്താവന. ഇപ്പോഴത്തെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചുമതലകളിൽ നിന്നൊഴിഞ്ഞ് ഭാവിയിൽ നടക്കേണ്ടതായ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവരെ ആ വ്യക്തി ഉദ്യമിപ്പിക്കുകയായിരുന്നു. ആ നാട്യക്കാരനെ ഉറ്റുനോക്കിക്കൊണ്ട് അവരുടെ വർത്തമാനകാല പദവികളുടെ സ്വഭാവവും വിലയും വ്യക്തമാക്കുവാൻ ക്രിസ്തു കേൾവിക്കാരുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ഭാവിയിലെ അനുഗ്രഹത്തിൽ പങ്കുണ്ടാകണമെങ്കിൽ വർത്തമാനകാലത്തിലെ പ്രവൃത്തികളിൽ അവർക്ക് പങ്കുണ്ടാകണമെന്ന് ക്രിസ്തു കാണിച്ചു കൊടുത്തു. ക്രിസ്തു തുടർന്ന് പറഞ്ഞു: ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു. വിരുന്നു സമയം അടുത്തു വന്നപ്പോൾ ആതിഥേയൻ വേലക്കാരെ പറഞ്ഞയച്ച് പ്രതീക്ഷിച്ചിരുന്ന അതിഥികളെ വീണ്ടും ക്ഷണിച്ചു. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്ന് പറയിച്ചു. പക്ഷേ ആശ്ചര്യകരമായ അശ്രദ്ധയാണ് കാണപ്പെട്ടത്. എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളേണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ഈ ഉപാധികളൊന്നും തന്നെ ന്യായമായ അത്യാവശ്യത്തിന്മേലുള്ളതായിരുന്നില്ല. നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടെന്ന ആവശ്യം ഉണ്ടു എന്ന് പറഞ്ഞ മനുഷ്യൻ നിലം വാങ്ങിക്കഴിഞ്ഞവനാണ്. അവൻ വാങ്ങിയതിൽ അത്യധികം താൽപ്പര്യമുള്ളതിനാൽ അവൻ അത് ചെന്ന് കാണുവാൻ ബന്ധപ്പെടുകയായിരുന്നു. കാളകളെയും വാങ്ങിക്കഴിഞ്ഞതാണ്. അവയെ ശോധന ചെയ്യുകയെന്നത് വാങ്ങിയവൻ്റെ അതിനോടുള്ള താൽപ്പര്യത്തെ പ്രകടമാക്കുന്നു. മൂന്നാമത്തെ ഒഴികഴിവ് വസ്തുതയ്ക്ക് നിരക്കുന്നതേയല്ല. വിവാഹിതനായ അതിഥി സദ്യയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യമേയില്ല. അവൻ്റെ ഭാര്യയ്ക്കും അവിടെ ഊഷ്മള സ്വാഗതം ലഭിക്കുന്നതാണ്. താൻ സംബന്ധിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത അത്താഴവിരുന്നിനേക്കാളും അവനിഷ്ടമുള്ള ഉല്ലാസങ്ങളിൽ പങ്കുചേരുന്നതിന് അവൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. തന്നെ ക്ഷണിച്ചവൻ്റെ വിരുന്നിനേക്കാളും ഉല്ലാസമേറിയ സമൂഹത്തിൽ അവൻ ആനന്ദിക്കുന്നതിന് ആഗ്രഹിച്ചിരുന്നു. അവൻ ക്ഷമ ചോദിക്കുകയോ പോകാൻ സാധിക്കാത്തതിൽ വിനയഭാവത്തോടെ അപേക്ഷിക്കുകയോ ചെയ്തില്ല. വരുവാൻ കഴിവില്ല എന്നത് സത്യത്തിൻ്റെ മൂടുപടം മാത്രമാണ്. അതിൻ്റെ അർത്ഥം വരുവാൻ എനിക്ക് മനസ്സില്ല എന്നതാണ്. എല്ലാ ഒഴികഴിവുകളും മുമ്പേ തീരുമാനിച്ചുറച്ചിരിക്കുന്ന മനസ്സിനെ വെളിപ്പെടുത്തുന്നു. ഈ അതിഥികൾക്കെല്ലാം മറ്റു താൽപ്പര്യങ്ങൾ കൂടുതലുള്ളതായി കാണാം. അവർ എത്തിച്ചേരാമെന്ന് ഏറ്റിരുന്ന ക്ഷണത്തെ അവർ തന്നെ നിരാകരിച്ചു. ഔദാര്യമനസ്കനായ സ്നേഹിതനെ അവർ തങ്ങളുടെ ഉദാസീനത നിമിത്തം അവഹേളിച്ചു. വലിയ അത്താഴവിരുന്നിൻ്റെ അർത്ഥം സുവിശേഷത്തിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു. വിഭവങ്ങൾ ക്രിസ്തു തന്നെയാണ്. അവനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. രക്ഷയുടെ അരുവികൾ അവനിൽ നിന്നും ഒഴുകുന്നു. രക്ഷിതാവിൻ്റെ വരവിനെ സംബന്ധിച്ച് കർത്താവിൻ്റെ ദൂതവാഹകർ യഹൂദന്മാരോട് പ്രഖ്യാപിച്ചു, അവരെല്ലാം ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു. യോഹന്നാൻ 1:29. അളവില്ലാത്ത ദാനമായി സ്വർഗത്തിന് നൽകുവാൻ കഴിയുന്ന അതിമഹത്തായ ദാനമായി ദൈവം തൻ്റെ അത്താഴം ഒരുക്കിയിരുന്നു. ദൈവസ്നേഹം വിലയേറിയ സദ്യ ഒരുക്കുകയും അനന്തമായ ഉറവുകളെ തുറക്കുകയും ചെയ്തു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞു. യോഹന്നാൻ 6:51. ക്രിസ്തുവിനെയും അവൻ്റെ നീതിയെയും പ്രാപിക്കുന്ന സുവിശേഷ സദ്യയുടെ ക്ഷണം സ്വീകരിക്കണമെങ്കിൽ ലോക താൽപ്പര്യങ്ങളോടുള്ള ആഗ്രഹം തൃണവൽഗണിക്കേണ്ടതാണ്. ദൈവം സർവവും മനുഷ്യനു വേണ്ടി നൽകിയിരിക്കുന്നതിനാൽ ഭൗമികവും സ്വാർത്ഥപരവുമായ താൽപ്പര്യങ്ങളെല്ലാം കർത്തൃശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നതിന് ദൈവം ആവശ്യപ്പെടുന്നു. ഇരു താൽപ്പര്യമുള്ള ഹൃദയത്തെ ദൈവം സ്വീകരിക്കുകയില്ല. ഭൗമിക താൽപ്പര്യങ്ങളിൽ ലയിച്ചിരിക്കുന്ന ഹൃദയത്തെ ദൈവത്തിനായി നൽകുവാൻ സാധ്യമല്ല. ഈ പാഠം എക്കാലത്തേക്കുമുള്ളതാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം നാം അവനെ അനുഗമിക്കണം. അവൻ്റെ നിയന്ത്രണം നാം തിരഞ്ഞെടുക്കുകയും ഭൗമിക സ്നേഹിതരോടുള്ള കൂട്ടുകെട്ടിനേക്കാൾ അധികം അവനുമായുള്ള കൂട്ടുകെട്ടിനെ നാം വിലമതിക്കുകയും വേണം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് ക്രിസ്തു പറയുന്നു. മത്തായി 10:37. ക്രിസ്തു ഭൂമിയിലായിരുന്ന കാലത്ത് പല കുടുംബാംഗങ്ങളും ഒരുമിച്ച് വീടുകളിൽ അത്താഴത്തിന് കൂടി വരുമ്പോൾ ഇപ്രകാരം ഉരുവിടുക പതിവായിരുന്നു. ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ അളവില്ലാത്ത വില കൊടുത്തുകൊണ്ടുള്ള അത്താഴവിരുന്നിന് അതിഥികളെ ലഭിക്കുവാൻ എത്ര വിഷമമാണെന്ന് ക്രിസ്തു കാണിച്ചു കൊടുത്തു. കൃപയുടെ ക്ഷണം തങ്ങൾ നിസാരമാക്കി കളഞ്ഞതായി തൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചവർ മനസ്സിലാക്കി. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ലൗകിക സമ്പത്തും ധനവും ഉല്ലാസങ്ങളുമായിരുന്നു. ഒരേ സ്വരത്തിൽ അവരെല്ലാവരും ഒഴികഴിവ് പറഞ്ഞ് അകന്നുപോയി. ഇന്നും അതേ പ്രകാരം തന്നെയാണ്. അത്താഴവിരുന്നിനെ തിരസ്കരിക്കുവാൻ പ്രേരിപ്പിച്ച ഒഴികഴിവുകൾ തന്നെ ഇന്ന് സുവിശേഷ വിളിയെയും ഉപേക്ഷിക്കുന്നതിന് ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷ ദൂതിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഭൗമിക ഉയർച്ചകളെ നഷ്ടമാക്കുവാൻ സാധ്യമല്ല എന്ന് മനുഷ്യർ പറയുന്നു. നിത്യതയെക്കാളും തങ്ങളുടെ താൽക്കാലിക താൽപ്പര്യങ്ങൾക്ക് അവർ അധികം വില കൽപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് അവർ പ്രാപിച്ചിരിക്കുന്ന അതേ അനുഗ്രഹങ്ങൾ തന്നെ തങ്ങളുടെ ആത്മാക്കളെ സൃഷ്ടിതാവും വീണ്ടെടുപ്പുകാരനുമായവനിൽ നിന്ന് അകറ്റിക്കളയുന്ന വിലങ്ങ് തടികളായി മാറുന്നു. ലൗകിക താൽപ്പര്യങ്ങളോട് അവർ അശേഷം വിമുഖത കാട്ടാതെ കൃപയുടെ ദൂതുവാഹനോട് ഇപ്രകാരം പറയുന്നു, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 24:25. ദൈവവിളി അനുസരിച്ചാൽ തങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുമെന്ന് മറ്റു ചിലർ ഭയപ്പെടുന്നു. തങ്ങളുടെ ബന്ധുക്കളോടും പരിചയക്കാരോടും സ്വരച്ചേർച്ച ഇല്ലാതാകുന്നത് അനുവദിക്കുക സാധ്യമല്ലെന്ന് അവർ പറയുന്നു. ഇപ്രകാരം അവർ ഉപമയിൽ വിവരിച്ചിരിക്കുന്ന മനുഷ്യരോട് തുല്യരായിത്തീരുന്നു. തൻ്റെ ക്ഷണത്തോടുള്ള അവജ്ഞയായി അവരുടെ വ്യർത്ഥമായ ഒഴികഴിവുകളെ അത്താഴവിരുന്നിൻ്റെ ഉടയവൻ കണക്കാക്കുന്നു. ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയില്ല എന്നു പറഞ്ഞ മനുഷ്യൻ വലിയൊരു കൂട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ദൈവവിളി കേൾക്കാതിരിക്കുന്നതിന് തങ്ങളെ അനുവദിക്കുവാൻ അതേ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കരുക്കളാക്കുന്നു. എന്റെ ഭാര്യ എതിരായതുകൊണ്ട് സത്യത്തിന്റെ പാത പിന്തുടരുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അവളുടെ സ്വാധീനം എന്നെ അതിന് അശക്തനാക്കുന്നു എന്ന് ഭർത്താവ് പറയുന്നു. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്നുള്ള കൃപയുടെ വിളി കേൾക്കുന്ന ഭാര്യ എന്നോട് ക്ഷമിച്ചു തരണമേ, എനിക്ക് വരുവാൻ സാധിക്കുന്നില്ല എന്ന് മറുപടി കൊടുക്കുന്നു. എന്റെ ഭർത്താവ് കൃപയുടെ ക്ഷണം ഉപേക്ഷിച്ചു കളയുന്നു. ഭർത്താവിന്റെ ജോലി തടസ്സമാണെന്ന് അദ്ദേഹം പറയുന്നു. ഞാനും ഭർത്താവിനോടൊത്ത് പോകേണ്ടവളാണ്, വരുവാൻ എനിക്ക് സാധ്യമല്ല. കുട്ടികളുടെ ഹൃദയങ്ങൾ സത്യത്താൽ നിറയപ്പെടുന്നു, വരുവാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നതുകൊണ്ടും ആ മാതാപിതാക്കൾ സുവിശേഷ വിളിക്ക് ചെവി കൊടുക്കാത്തതുകൊണ്ടും തങ്ങൾക്കും അതിനോട് ചേരേണ്ടതില്ലെന്ന് കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നു. എന്നോട് ക്ഷമിച്ചു കൊല്ലണമേ എന്ന് അവരും പറയുന്നു. ഭവനത്തിനുള്ളിൽ വിള്ളലുണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് അവർ രക്ഷിതാവിന്റെ ക്ഷണത്തെ ഉപേക്ഷിച്ചു കളയുന്നു. ദൈവത്തെ അനുസരിക്കാതെ തള്ളിക്കളയുക നിമിത്തം ഭവനത്തിൽ സമാധാനവും ഐശ്വര്യവും ഉറപ്പാകുമെന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷെ ഇത് വെറും വ്യാമോഹം മാത്രമാണ്. സ്വാർത്ഥത വിതയ്ക്കുന്നവർ സ്വാർത്ഥത തന്നെ കൊയ്യും. ക്രിസ്തുവിന്റെ സ്നേഹം ത്യജിക്കുന്നതിൽ കൂടെ അവർ മനുഷ്യ സ്നേഹത്തിന് ഉറപ്പും വിശുദ്ധിയും പകരുന്ന ശക്തിയെ തന്നെയാണ് ഉപേക്ഷിച്ച് കളയുന്നത്. അവർക്ക് സ്വർഗം നഷ്ടപ്പെടുക മാത്രമല്ല, സ്വർഗം അവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത യഥാർത്ഥ സന്തോഷവും കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. തന്റെ ക്ഷണം നിരസിക്കപ്പെട്ടതിൽ മനം തൊന്ന വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുവുകളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു എന്ന് ഉപമയിൽ പറയുന്നു. തന്റെ അത്താഴവിരുന്ന് നിരസിച്ചു കളഞ്ഞവരെ ത്യജിച്ചുകൊണ്ട് ആ വീട്ടുടയവൻ നാടും വീടുമില്ലാത്ത പട്ടിണി പാവങ്ങളെ ക്ഷണിച്ചു വരുത്തി. സാധുക്കളും വിശപ്പുള്ളവരും തന്റെ സദ്യയെ ആദരിക്കുന്നവരുമായവരെ അവൻ ക്ഷണിച്ചു. ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുമ്പായി സ്വർഗരാജ്യത്തിൽ കടക്കും. മത്തായി 21:31. മാനവകുലത്തിലെ അംഗങ്ങൾ എത്ര തന്നെ നികൃഷ്ടന്മാരായിരുന്നാലും മനുഷ്യർ അവരെ ശ്രദ്ധിക്കാതെ പുറംതിരിഞ്ഞ് അകന്നിരുന്നാലും ദൈവസ്നേഹവും ശ്രദ്ധയും എത്തിച്ചേരാത്ത വിധം അവർ അധപ്പതിച്ചവരും നികൃഷ്ടരുമല്ല. മനുഷ്യരാൽ ശ്രദ്ധിക്കപ്പെടാതെ ക്ഷീണിച്ചവശരായി പീഡനം അനുഭവിക്കുന്നവർ തന്റെ അടുക്കൽ കടന്നു വരുവാൻ ക്രിസ്തു കാത്തിരിക്കുന്നു. മറ്റെങ്ങുമില്ലാത്ത സമാധാനം, ആനന്ദം, വെളിച്ചം എന്നിവ അവർക്ക് നൽകുന്നതിന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹീനപാപികൾ പോലും അവന്റെ അഗാധ സ്നേഹത്തിന്റെയും ഹൃദയംഗമായ അനുകമ്പയുടെയും മാനപാത്രങ്ങളാണ്. അവരുടെ മേൽ ആവസിച്ച് അവരെ തന്നിലേക്ക് അടുപ്പിക്കുന്നതിനു വേണ്ടി അവൻ തന്റെ പരിശുദ്ധാത്മാവിനെയും അയച്ചുകൊടുക്കുന്നു. ദരിദ്രന്മാരെയും കുരുടന്മാരെയും വിളിച്ചുകൊണ്ട് വന്ന ശേഷം ദാസൻ വന്ന് യജമാനോട് ഇപ്രകാരം അറിയിക്കുന്നു. പിന്നെ ദാസൻ യജമാനനെ, കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലിക്കരികയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തുകൊണ്ടുവരുവാൻ നിർബന്ധിക്ക. യഹൂദ മതത്തിന്റെ അതിരുകൾ കടന്ന് ഭൂലോകത്തിന്റെ പെരുവഴികളിലും ഇടവഴികളിലും സുവിശേഷ ദൗത്യം കടന്നു ചെല്ലുന്നത് ഇവിടെ ക്രിസ്തു ചൂണ്ടിക്കാട്ടുന്നു. ഈ കൽപ്പന അനുസരിച്ച് പൗലോസും ബർണബാസും യഹൂദന്മാരോട് ഇങ്ങനെ പ്രഖ്യാപിച്ചു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 13:46-48. ക്രിസ്തുവിന്റെ ശിഷ്യഗണം പ്രഖ്യാപിച്ച സുവിശേഷ ദൂത് ഭൂമിയിലേക്കുള്ള തന്റെ ആദ്യ വരവിനെ സംബന്ധിച്ചുള്ളതായിരുന്നു. തന്നിലുള്ള വിശ്വാസത്തിൽ കൂടെ ലഭ്യമാകുന്ന രക്ഷയുടെ സുവിശേഷം അവർ മനുഷ്യരാശിക്ക് നൽകി. തന്റെ ജനത്തെ വീണ്ടെടുക്കുന്നതിനായി താൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകുന്ന രണ്ടാം വരവിനെയും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ നിക്ഷേപമായിരിക്കുന്ന അവകാശം വിശ്വാസത്തിലും അനുസരണയും കൂടെ പ്രാപിക്കുന്നതിനെയും അവർ മനുഷ്യരുടെ മുമ്പിൽ വിളമ്പി. ഈ ദൂത് തന്നെയാണ് ഇന്നും മനുഷ്യർക്ക് കൊടുക്കുവാനുള്ളത്. ക്രിസ്തുവിന്റെ വീണ്ടും വരവ് സമീപമായിരിക്കുന്നു എന്നുകൂടെ പ്രഖ്യാപിക്കുവാനുണ്ട്. ക്രിസ്തു തന്നെ തന്നിരിക്കുന്ന അടയാളങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നതായി നാം കാണുന്നു. ക്രിസ്തുവിന്റെ വീണ്ടും വരവിന് തൊട്ടു മുമ്പുള്ള സുവിശേഷ ദൂത് ഘോഷണത്തെപ്പറ്റി വെളിപ്പാടിൽ യോഹന്നാൻ പ്രവചിക്കുന്നു. അവൻ ഇപ്രകാരം കാണുന്നു, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോടറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. വെളിപ്പാട് 14:6-7. ന്യായവിധിയെ സംബന്ധിക്കുന്ന മുന്നറിയിപ്പും അതിനോട് ചേർന്നുള്ള ദൂതുകളും പ്രഖ്യാപിച്ചു കഴിയുന്നതിനെ തുടർന്ന് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുമെന്ന് പ്രവചനം പറയുന്നു. ക്രിസ്തുവിന്റെ വീണ്ടും വരവ് സമീപമായിരിക്കുന്നുവെന്നാണ് ന്യായവിധിയുടെ ദൂതുഘോഷണം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനം തന്നെയാണ് നിത്യ സുവിശേഷം. ഇപ്രകാരം ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ സന്ദേശ ഘോഷണം അഥവാ അത് സമീപമായിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് സുവിശേഷ ദൂതിന്റെ അവിഭാജ്യ ഘടകമാണ്. അന്ത്യകാലത്ത് മനുഷ്യർ ലൗകിക താൽപ്പര്യങ്ങളിലും ആഹ്ലാദ വിനോദങ്ങളിലും ദ്രവ്യസമ്പാദനത്തിലും മുഴുകിയിരിക്കുമെന്ന് തിരുവചനം പ്രസ്താവിക്കുന്നു. നിത്യമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് അവർ അന്ധന്മാരായിരിക്കും. ക്രിസ്തു ഇപ്രകാരം പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. മത്തായി 24:37-39. ഇന്ന് അപ്രകാരം തന്നെ ആയിരിക്കുന്നു. സ്വർഗവും ദൈവവും ഭാവി ജീവിതവും ഇല്ല എന്ന് തോന്നും വിധം മനുഷ്യർ പണം സമ്പാദിക്കുന്നതിനും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ അന്വേഷിക്കുന്നതിനും പാഞ്ഞുകൊണ്ടിരിക്കുന്നു. നോഹയുടെ കാലത്ത് ജലപ്രളയത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകി മനുഷ്യർക്ക് അവരുടെ ദുഷ്ടതയെപ്പറ്റി ബോധ്യം വരുത്തി അവരെ മാനസാന്തരത്തിലേക്ക് തിരിക്കുവാൻ ദൈവം ശ്രമിച്ചു. അതുപോലെ ഇന്നും നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ വീണ്ടും വരവ് സമീപിച്ചിരിക്കുന്നു എന്നുള്ള ദൂത് ലൗകിക താൽപ്പര്യങ്ങളിൽ നിന്ന് ജനതയെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. നിത്യമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് മനുഷ്യശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് അവരെ കർത്താവിന്റെ അത്താഴത്തിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നതിന് സഹായിക്കേണ്ടതിനുള്ളതാണ് ഈ ദൂത്. സുവിശേഷ ക്ഷണം മുഴുവലോകത്തിനും നൽകപ്പെടേണ്ടതാണ്. സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവർക്ക് വേണ്ടിയുള്ളതാണ് ഇത്. വെളിപ്പാട് 14:6. മുന്നറിയിപ്പിന്റെയും കൃപയുടെയും അന്ത്യദൂത് അതിന്റെ മഹത്വത്താൽ ഭൂമിയെ പ്രകാശിപ്പിക്കേണ്ടതാണ്. ധനവാന്മാരും ദരിദ്രന്മാരും ഉയർന്നവരും താഴ്ന്നവരുമായി സകല വിഭാഗങ്ങളിലേക്കും അത് എത്തിച്ചേരേണ്ടതാണ്. പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തുകൊണ്ടുവരാൻ നിർബന്ധിക്ക എന്ന് ക്രിസ്തു പറയുന്നു. സുവിശേഷം ലഭ്യമാകാതെ ലോകം നശിക്കുന്നു. ദൈവവചനത്തിന് ക്ഷാമം നേരിടുന്നു. മാനുഷിക പാരമ്പര്യങ്ങൾ കൂട്ടിക്കലർത്താതെ തിരുവചനം പ്രസംഗിക്കുന്നവർ തുലവും കുറവ് തന്നെയാണ്. കരങ്ങളിൽ ബൈബിൾ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവർക്കു വേണ്ടി അതിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന അനുഗ്രഹം മനുഷ്യർ പ്രാപിക്കുന്നില്ല. തന്റെ ദൂത് മനുഷ്യർക്ക് നൽകുന്നതിന് ദൈവം ദാസന്മാരെ വിളിക്കുന്നു. തങ്ങളുടെ പാപങ്ങളിൽ നശിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിത്യജീവന്റെ വചനം നൽകേണ്ടതാണ്. പെരുവഴികളിലും വേലികൾക്കരികെയും പോകുവാനുള്ള കൽപ്പനയിൽ കൂടെ തനിക്കായി ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെടുന്ന എല്ലാവരുടെയും പ്രവർത്തനം എപ്രകാരമായിരിക്കണമെന്ന് ക്രിസ്തു വിവരിക്കുന്നു. ക്രിസ്തു ശിഷ്യന്മാരുടെ പ്രവർത്തന മണ്ഡലം മുഴുവലോകവുമായിരിക്കണം. അവരുടെ സഭാംഗങ്ങളുടെ കൂട്ടത്തിൽ സകല മനുഷ്യകുലങ്ങളും അടങ്ങിയിരിക്കണം. തന്റെ കൃപയുടെ വചനം എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. വലിയൊരളവിൽ ഇത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കേണ്ടത് വ്യക്തിഗത ശുശ്രൂഷയിൽ കൂടെയാണ്. ക്രിസ്തുവിന്റെ രീതിയും ഇതുതന്നെയായിരുന്നു. വ്യാപകമായ തന്റെ പ്രവർത്തനം വ്യക്തിപരമായ സമ്പർക്കങ്ങളിൽ കൂടെയായിരുന്നു. ഒരാൾ മാത്രം കേൾവിക്കാരനായിരുന്നപ്പോഴാണെങ്കിൽ പോലും ക്രിസ്തു വിശ്വസ്തതയോടെ ആ സന്ദർഭം പ്രയോജനപ്പെടുത്തി. ഒരു വ്യക്തിയിൽ കൂടെ പലപ്പോഴും ആയിരങ്ങളിലേക്ക് ദൂത് എത്തിച്ചേർന്നിരുന്നു. നമ്മുടെ സമീപത്തേക്ക് ആത്മാക്കൾ കടന്നു വരുന്നതുവരെ നാം കാത്തിരിക്കുവാൻ പാടില്ല. അവർ ആയിരിക്കുന്നിടത്ത് നാം അവരെ അന്വേഷിച്ച് ചെല്ലേണ്ടതാണ്. പ്രസംഗപീഠത്തിൽ നിന്ന് വചനം പ്രഘോഷിക്കുന്നത് ഒരു തുടക്കം മാത്രമാണ്. തങ്ങളുടെ അടുക്കലേക്ക് ദൂതുമായി പോകാതിരുന്നാൽ സുവിശേഷ വെളിച്ചത്തിൽ എത്തിച്ചേരുവാൻ ഒരിക്കലും സാധ്യമാകാതിരിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുണ്ട്. അത്താഴവിരുന്നിലേക്കുള്ള ക്ഷണം ആദ്യമായി ഏൽപ്പിച്ചു കിട്ടിയത് യഹൂദ ജനത്തിനായിരുന്നു. മനുഷ്യരുടെ മധ്യേ ഉപദേഷ്ടാക്കളും നേതാക്കളുമായി നിലകൊള്ളുവാൻ വിളിക്കപ്പെട്ടവരും ക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിക്കുന്ന പ്രവചനരേഖകൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടവരും തന്റെ ദൗത്യത്തെ പ്രതിപാദിക്കുന്ന നിഴലായ ആരാധനക്രമങ്ങൾ ലഭിച്ചവരും അവർ തന്നെയായിരുന്നു. പുരോഹിതന്മാരും ജനങ്ങളും ആ വിളിക്ക് ചെവി കൊടുത്തിരുന്നെങ്കിൽ സുവിശേഷ ക്ഷണം ലോകത്തിന് നൽകുന്ന വേലയിൽ പങ്കുവഹിക്കുന്നതിന് അവർ ക്രിസ്തുവിന്റെ ദൂതുവാഹകരോടൊത്ത് ചേരുമായിരുന്നു. മറ്റുള്ളവരുമായി പങ്കിടേണ്ടതിനായിരുന്നു സത്യം അവർക്ക് കൊടുത്തത്. അവർ അത് നിഷേധിച്ചു കളഞ്ഞപ്പോൾ മാത്രമാണ് ദരിദ്രർ അംഗഹീനർ, മുടന്തർ, കുരുടന്മാർ എന്നിവർക്ക് ഇത് നൽകിയത്. ചുങ്കക്കാരും പാപികളും ആ വിളി സ്വീകരിച്ചു. സുവിശേഷ വിളി ജാതികളിലേക്ക് അയച്ചപ്പോഴും ആ പദ്ധതി തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. ദൂത് ആദ്യം പെരുവഴികളിൽ കൊടുക്കേണ്ടതാണ്, അതായത് ജനത്തിന്റെ ഉപദേഷ്ടാക്കന്മാരും നേതാക്കളുമായി ആഗോള പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവർ ആദ്യം അതറിയേണ്ടതാണ്. കർത്താവിന്റെ ദൂതവാഹകർ ഇത് മനസ്സിൽ കരുതിക്കൊള്ളട്ടെ. ദൈവം നിയോഗിച്ചിരിക്കുന്ന ഉപദേഷ്ടാക്കളും ജനത്തിന്റെ ഇടയന്മാരും ഈ വചനങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളട്ടെ. സമൂഹത്തിന്റെ ഉന്നത നിലകളിൽ ആയിരിക്കുന്നവരെ മൃദുല സ്നേഹത്തോടും സാഹോദര്യ താൽപര്യത്തോടും കൂടെ സമീപിക്കേണ്ടതാണ്. വ്യാപാരികൾ, ഉന്നത പദവികളിലിരിക്കുന്ന ശ്രേഷ്ഠന്മാർ, വ്യവസായികൾ, ശാസ്ത്രജ്ഞന്മാർ, ബുദ്ധിജീവികൾ, ഈ കാലത്തേക്കുള്ള സത്യം കേൾക്കുന്നതിന് അവസരം ലഭിച്ചിട്ടില്ലാത്ത സുവിശേഷ പ്രവർത്തകർ എന്നിവർക്കാണ് ഈ വിളി ആദ്യം നൽകേണ്ടത്. ക്ഷണം അവർക്ക് കൊടുക്കേണ്ടതാണ്. ധനാഢ്യർക്ക് വേണ്ടി ഒരു വേല നിർവഹിക്കാനുണ്ട്. സ്വർഗീയ ദാനങ്ങൾ ലഭ്യമായിരിക്കുന്ന അവരെ തങ്ങളുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി ഉണർത്തേണ്ടതാണ്. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്നവന്റെ മുമ്പിൽ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്ന് അവർ അറിയേണ്ടതുണ്ട്. സ്നേഹത്തിലും ദൈവഭയത്തിലും ഉറച്ചതായ നിങ്ങളുടെ അധ്വാനം ധനവാന്മാർക്ക് ആവശ്യമുണ്ട്. പലപ്പോഴും അവൻ തന്റെ ധനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തനിക്ക് വരാനിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ച് ചിന്തിക്കാതിരിക്കുന്നു. നിലനിൽക്കുന്നതായ മൂല്യങ്ങളിലേക്ക് അവന്റെ മാനസിക നയനങ്ങളെ ആകർഷിപ്പിക്കേണ്ടതാണ്. യഥാർത്ഥ നന്മയുടെ അധികാരത്തെ അവൻ അംഗീകരിക്കേണ്ടതാണ്. അതിപ്രകാരം പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. മത്തായി 11:28-30. വിദ്യാഭ്യാസ യോഗ്യത, ധനം, മാനം എന്നിവയിൽ ഉന്നത ശ്രേണിയിൽ കഴിയുന്നവരുടെ ആത്മീയ താൽപര്യം കണക്കിലെടുത്ത് വ്യക്തിപരമായി അവരെ സമീപിക്കാറില്ല. ഇക്കൂട്ടരെ സമീപിക്കുന്നതിൽ പല ക്രിസ്തീയ പ്രവർത്തകരും വിമുഖത കാട്ടുന്നു. എന്നാൽ അത് അപ്രകാരമായിരിക്കുവാൻ പാടില്ല. ഒരുവൻ ചിലപ്പോൾ ഒരു നിമജ്ജനോ വ്യാപാരിയോ ന്യായാധിപനോ ആയതുകൊണ്ട് അവൻ മുങ്ങിച്ചാകുവാൻ തുടങ്ങുമ്പോൾ നാം ഒരിക്കലും കാഴ്ചക്കാരായി നിന്ന് അവനെ നശിക്കുന്നതിന് അനുവദിക്കരുത്. മനുഷ്യർ ചെങ്കുത്തായ ആഴത്തിൽ നിബദിക്കുന്നതിനോട് അടുക്കുമ്പോൾ അവരുടെ പദവിയോ സ്ഥാനമോ എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിന് നാം മടിക്കരുത്. മാത്രമല്ല, അവരുടെ ആത്മാക്കൾക്ക് വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നതിലും നാം മടി കാണിക്കരുത്. ലൗകികരെന്ന് ചിന്തിച്ച് ആരെയും നമ്മൾ ഉപേക്ഷിച്ച് കളയരുത്. സമൂഹത്തിലെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന പലരും പൊള്ളയായ അഭിമാനത്തിൽ തകർന്നും ഹൃദയസമാധാനമില്ലാതെയും ഉള്ളവരാണ്. അവർക്കില്ലാത്ത ഒരു സമാധാനത്തിനു വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. രക്ഷയ്ക്കു വേണ്ടി വിശന്നും ദാഹിച്ചുമിരിക്കുന്നവർ സമൂഹത്തിലെ ഉന്നത ശ്രേണികളിലുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ മൃദുലമാക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ ദയാപുരസരം ദൈവദാസന്മാർ വ്യക്തിപരമായി അവരെ സമീപിക്കുകയാണെങ്കിൽ അനേകർ സഹായം സ്വീകരിക്കും. പഠിച്ചു പറയുന്ന പ്രസംഗങ്ങളിലോ വാക്ചാതുര്യമുള്ള സാക്ഷ്യങ്ങളിലോ ആഴമേറിയ വാദപ്രതിവാദങ്ങളിലോ അല്ല സുവിശേഷ ദൂതിന്റെ വിജയം കുടികൊള്ളുന്നത്. ദൂതിന്റെ സരളതയിലും ജീവന്റെ അപ്പത്തിനായി വിശക്കുന്ന ആത്മാവിൽ അത് ഇണങ്ങിച്ചേരുന്നതിലും അത് ആശ്രയിച്ചിരിക്കുന്നു. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആത്മാവിന്റെ ആവശ്യം. ഏറ്റവും സരളവും വിനീതവുമായ മാർഗത്തിൽ കൂടെ ആയിരങ്ങളെ നേടാവുന്നതാണ്. ലോകപ്രകാരം ജീവിക്കുന്നവൻ തനിക്കേറ്റവും താൽപ്പര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ആ സ്നേഹത്തെപ്പറ്റി പറയുന്ന സ്വാഭാവികമായ വാക്കുകൾ കൊണ്ട് വലിയ ബുദ്ധിശാലികളും ലോകപ്രകാരം ഉന്നത സ്ഥാനീയരുമായ സ്ത്രീ പുരുഷന്മാർ പലപ്പോഴും ഹൃദയ സന്തോഷം അനുഭവിക്കുന്നു. നന്നായി ക്രമീകരിച്ചു പഠിച്ച വാക്കുകൾ പലപ്പോഴും സ്വാധീനമില്ലാത്തതായി തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഒരു മകനോ മകളോ സ്വാഭാവികവും സരളവുമായ രീതിയിൽ ആത്മാർത്ഥതയോടും സത്യസന്ധവുമായ വിധം പ്രസ്താവിക്കുന്ന വാക്കുകൾക്ക് വളരെക്കാലം ക്രിസ്തുവിനും അവന്റെ സ്നേഹത്തിനുമെതിരെ അടച്ചിരുന്ന ഹൃദയവാതിലുകളെ തുറക്കുന്നതിനുള്ള ശക്തിയുണ്ട്. തന്റെ സ്വന്തം ശക്തിയിൽ അധ്വാനിക്കേണ്ടതില്ലെന്ന് ക്രിസ്തുവിന്റെ വേലക്കാർ ഓർത്തിരിക്കട്ടെ. വിശ്വാസത്താൽ അവൻ ദൈവസിംഹാസനത്തിലും രക്ഷ നൽകുന്നതിലുള്ള അവന്റെ ശക്തിയിലും പിടിച്ചുകൊള്ളട്ടെ. പ്രാർത്ഥനയിൽ അവൻ ദൈവവുമായി മൽപ്പിടുത്തത്തിലേർപ്പെടുകയും പിന്നെ അവൻ ദൈവം നൽകിയിട്ടുള്ള സകല കഴിവുകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. അവന്റെ സഹായത്തിനായി പരിശുദ്ധാത്മാവനെ നൽകിയിട്ടുണ്ട്. ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നതിന് സേവകാത്മാക്കളായ മാലാഖമാർ അവന്റെ സമീപമുണ്ട്. യെരുശലേമിലെ നേതാക്കന്മാരും ഉപദേഷ്ടാക്കളും ക്രിസ്തു നൽകിയ സത്യം സ്വീകരിച്ചിരുന്നെങ്കിൽ അവരുടെ നഗരം സുവിശേഷ ദൗത്യത്തിന്റെ എത്ര വലിയൊരു കേന്ദ്രസ്ഥാനമാകുമായിരുന്നു. പിന്മാറ്റത്തിലേക്ക് പോയ ഇസ്രായേലിയർ മുഴുവൻ മാനസാന്തരത്തിലേക്ക് കടന്നു വരുമായിരുന്നു. ദൈവത്തിനു വേണ്ടി വലിയൊരു സൈന്യമെന്ന് കാൺകൈ അവർ നിലകൊള്ളുമായിരുന്നു. എത്ര വേഗം അവർ സുവിശേഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എത്തിക്കുമായിരുന്നു. അതുപോലെ ഇന്നും സ്വാധീനമുള്ളവരും ദൈവവേലയ്ക്ക് പ്രയോജനവും കഴിവുമുള്ളവരും ക്രിസ്തുവിനു വേണ്ടി നേടപ്പെട്ടിരുന്നെങ്കിൽ അവരിൽ കൂടെ വീണവരെ താങ്ങുന്നതിനും തള്ളപ്പെട്ടുപോയവരെ കൂട്ടിച്ചേർക്കുന്നതിനും രക്ഷണ സുവിശേഷ ദൗത്യം അങ്ങോളമിങ്ങോളം വ്യാപിപ്പിക്കുന്നതുമായ വലിയ വേല എത്ര വേഗം പൂർത്തീകരിക്കപ്പെടുമായിരുന്നു. വളരെ വേഗം ക്ഷണമയച്ചു കൊടുക്കുകയും അതിഥികൾ കർത്താവിൻ്റെ അത്താഴത്തിലേക്ക് കടന്നു വരികയും ചെയ്യേണ്ടതാണ്. എന്നാൽ നാം സാധുക്കളായവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഉന്നതരും കഴിവുള്ളവരുമായവരെ മാത്രം ശ്രദ്ധിക്കുന്നത് നന്നല്ല. ഇടവഴികളിലും വേലിയരികത്തുള്ളവരുടെ അടുക്കിലേക്കും പോകുന്നതിന് ക്രിസ്തു തന്റെ ദാസന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഭൂമിയിലെ ദരിദ്രന്മാരും താഴ്ച ഭവിച്ചവരും അവനുള്ളതാണ്. വൻ നഗരങ്ങളുടെ തെരുക്കളിലും പ്രാന്തപ്രദേശങ്ങളിലും നാട്ടിൻപുറങ്ങളിലെ ഇടവഴിക്കരികിലും ദേശത്തിൽ ചിലപ്പോൾ അന്യരായി തീർന്നുപോയി എന്ന് ചിന്തിക്കുന്ന സഭാബന്ധങ്ങളില്ലാതെയും തങ്ങളുടെ ഏകാന്തതയിൽ ദൈവം അവരെ മറന്നുപോയിരിക്കുന്നുവെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർ വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. രക്ഷ പ്രാപിക്കുന്നതിന് എന്താണ് ആവശ്യമെന്ന് അവർ അറിയുന്നില്ല. പലരും പാപത്തിൽ നിബദ്ധിച്ചിരിക്കുന്നു. അനേകർ ദുരിതമനുഭവിക്കുന്നു. കഷ്ടപ്പാടുകൾ, അത്യാവശ്യങ്ങൾ, അവിശ്വാസം, നൈരാശ്യം എന്നിവ അവരെ ഞെരുക്കുന്നു. അവരുടെ ശരീരത്തെയും ആത്മാവിനെയും നാനാതരമായ രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നു. അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നൊരു ആശ്വാസ കേന്ദ്രത്തിനായി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ അത് കണ്ടെത്തുന്നതിന് സാത്താൻ അവരെ പ്രേരിപ്പിച്ച് ജഡിക മോഹങ്ങളിലും ലൗകിക ആഹ്ലാദങ്ങളിലും ലയിപ്പിച്ചുകൊണ്ട് മരണത്തിലും നാശത്തിലും ആഴ്ത്തിക്കളയുന്നു. തങ്ങളുടെ അധരങ്ങളിലിരിക്കുമ്പോൾ തന്നെ ചാരമായിത്തീരുന്ന സോദോമിലെ ആപ്പിളുകൾ അവൻ അവർക്ക് നീട്ടുന്നു. തങ്ങളുടെ പണം അവർ അപ്പമല്ലാത്തതിനും അധ്വാനം സന്തുഷ്ടി നൽകാത്തതിനും വേണ്ടി ചെലവിടുന്നു. കഷ്ടമനുഭവിക്കുന്ന ഈ ഓരോ വ്യക്തിയിലും ക്രിസ്തു രക്ഷിക്കുവാൻ വന്നവരെ നാം കാണേണ്ടതാണ്. അവർക്ക് വേണ്ടിയുള്ള തന്റെ ക്ഷണം ഇപ്രകാരം നാം കാണുന്നു. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിനു വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ചെവി ചായിച്ച് എന്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. യെശയ്യാവ് 55:1-3. ധാർമ്മിക ശക്തിയിൽ ബലഹീനരായ അപരിചിതൻ, സമൂഹം തള്ളിക്കളഞ്ഞവൻ, ദരിദ്രൻ എന്നിവരെ നാം സ്നേഹിക്കേണ്ടതാണെന്നുള്ള പ്രത്യേക കൽപ്പന ദൈവം തന്നിരിക്കുന്നു. മതപരമായ കാര്യങ്ങളിൽ തികച്ചും അശ്രദ്ധരായി കാണപ്പെടുന്ന അനേകർ സമാധാനത്തിനും വിശ്രമത്തിനുമായി ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നവരാണ്. പാപത്തിന്റെ ആഴത്തിൽ അവർ നിബദ്ധിച്ചിരിക്കുകയാണെങ്കിൽ പോലും അവരെ രക്ഷിക്കുന്നതിന് സാധ്യതയുണ്ട്. തന്റെ ദാസന്മാർ ക്രിസ്തുവിന്റെ മാതൃക തന്നെ പിന്തുടരേണ്ടതാണ്. വിവിധ സ്ഥലങ്ങൾ തോറും അവർ സഞ്ചരിച്ചപ്പോഴെല്ലാം കഷ്ടപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവൻ തന്റെ രാജ്യത്തെ സംബന്ധിക്കുന്ന വിലയേറിയ സത്യം അവരുടെ മുന്നിൽ വയ്ക്കുകയുണ്ടായി. തന്റെ അനുയായികളുടെ വേലയും ഇതുതന്നെ ആയിരിക്കണം. ശരീരവേദനകൾക്ക് നിങ്ങൾ ശമനം കൊടുക്കുമ്പോൾ ആത്മാവിന്റെ ആവശ്യങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള വഴിയും തുറന്നു കിട്ടും. ഉയർത്തപ്പെട്ടിരിക്കുന്ന രക്ഷകനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിനും വീണ്ടെടുക്കുവാൻ ശക്തനായ മഹാവൈദ്യന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നതിനും സാധിക്കും. വഴിതെറ്റി നിരാശയിൽ വീണിരിക്കുന്ന സാധുക്കളോട് നിരാശപ്പെടേണ്ടതില്ലെന്ന് പറയുക. അവർ തെറ്റിൽ വീഴുകയും ശരിയായൊരു സ്വഭാവ രൂപീകരണത്തിന് അവർക്ക് സാധ്യമാകാതെ വരികയും ചെയ്തെങ്കിൽ പോലും ദൈവം തന്റെ രക്ഷയുടെ സന്തോഷമെന്ന സന്തോഷത്താൽ അവരെ വീണ്ടെടുക്കുന്നതിന് ആഗ്രഹിക്കുന്നു. സാത്താൻ പ്രവർത്തിച്ച് നശിപ്പിക്കുകയും പ്രയോജനരഹിതമെന്ന് കാണപ്പെടുകയും ചെയ്യുന്നവരെ വീണ്ടെടുത്ത് തന്റെ കൃപയുടെ പങ്കാളികളാക്കുന്നതിൽ കർത്താവ് ആനന്ദിക്കുന്നു. അനുസരണം കെട്ടവരുടെ മേൽ വരാനിരിക്കുന്ന നാശത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ചതിൽ യേശു സന്തോഷിക്കുന്നു. ഓരോ ആത്മാവിനും വിശുദ്ധീകരണവും രോഗസൗഖ്യവും ലഭ്യമാണെന്ന് അവരോട് പറയുക. കർത്താവിന്റെ അത്താഴ വരുന്ന മേശയിൽ അവർക്കും ഒരു സ്ഥാനമുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നതിന് അവൻ കാത്തിരിക്കുന്നു. ഇടവഴികളിലും വേലിയരികത്തും പോകുന്നവർ തങ്ങളുടെ ശുശ്രൂഷ ആവശ്യമായിരിക്കുന്ന വ്യത്യസ്ത സ്വഭാവക്കാരായ വ്യക്തികളെ കണ്ടുമുട്ടുന്നു. തങ്ങൾക്ക് ലഭിച്ച വെളിച്ചത്തിനൊത്ത് ജീവിക്കുകയും തങ്ങളുടെ അറിവിനൊത്ത് ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നവർ അക്കൂട്ടത്തിലുണ്ട്. തങ്ങൾക്ക് ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി വലിയൊരു വേല ചെയ്യുവാനുണ്ടെന്ന് അവർ അംഗീകരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വിശാലമായൊരു അറിവിനു വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ ആ വെളിച്ചത്തിന്റെ ചെറുനാളങ്ങൾ മാത്രമേ അവർ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. വിശ്വാസത്താൽ അവർ വളരെ അകലെയായി കാണുന്ന അനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടി കണ്ണുനീരോടെ അവർ പ്രാർത്ഥിക്കുന്നു. വൻ നഗരങ്ങളിലെ ദുഷ്ടതകൾക്കിടയിലും ഇപ്രകാരമുള്ള ആത്മാക്കളെ അനേകമായി കാണാനുണ്ട്. അവരിൽ പലരും വിനയപൂർവമായ പരിസ്ഥിതികളിൽ കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടി ലോകം അവരെ ശ്രദ്ധിക്കുന്നില്ല. സഭകളും സഭാ ശുശ്രൂഷകന്മാരും അറിയാത്തവരായി അവരിൽ ചിലരുമുണ്ട്. പക്ഷേ താഴ്ചയിലും കഷ്ടതയിലും അവർ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നു. അവർക്ക് ലഭിച്ച വെളിച്ചം തുച്ഛമായതും കിട്ടിയ ക്രിസ്തീയ പരിശീലനത്തിൻ്റെ അവസരങ്ങൾ വിരളവുമാണ്. എന്നാലും നഗ്നതയുടെയും വിശപ്പിൻ്റെയും തണുപ്പിൻ്റെയും മധ്യേ മറ്റുള്ളവർക്ക് വേണ്ടി അവർ ശുശ്രൂഷ ചെയ്യുന്നു. അനവധിയായ ദൈവകൃപയുടെ കാര്യവിചാരകന്മാർ ഈ ആത്മാക്കളെ അന്വേഷിക്കുകയും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും പരിശുദ്ധാത്മശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ ശുശ്രൂഷിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കൊത്തവണ്ണം സരളമായി അവരോടൊത്ത് ബൈബിൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ആത്മാവിന് സ്വർഗീയ അപ്പം എന്ന കണക്കിലുള്ള ഒരു ദൂത് ക്രിസ്തു തന്നെ ദാസന്മാർക്ക് നൽകും. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കും ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊന്നിലേക്കും വിലയേറിയ അനുഗ്രഹങ്ങൾ പകർന്നുകൊടുക്കപ്പെടും. ഈ ഉപമയിൽ അകത്തു വരുവാൻ നിർബന്ധിക്കുക എന്ന കൽപ്പന പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു. മനുഷ്യർ സുവിശേഷം സ്വീകരിക്കേണ്ടതിന് നാം അവരുടെ മേൽ ബലപ്രയോഗം നടത്തണമെന്ന് പഠിപ്പിക്കുന്നതായി പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം നൽകപ്പെടുന്ന വിളിയുടെ അത്യാവശ്യകതയും അയക്കപ്പെടുന്ന ക്ഷണത്തിൻ്റെ പ്രാധാന്യതയും അത്രമാത്രം ഗൗരവമേറിയതാകുന്നു എന്നുള്ളതാണ്. മനുഷ്യരെ ക്രിസ്തുവിങ്കിലേക്ക് കൂട്ടിവരുത്തുന്നതിന് സുവിശേഷമൊരിക്കലും ബലപ്രയോഗം നടത്തുകയില്ല. അതിൻ്റെ സന്ദേശം അല്ലയോ ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ വെള്ളത്തിനു വരുവിൻ എന്നുള്ളത് മാത്രമാണ്. യെശയ്യാവ് 55:1 വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വെളിപ്പാട് 22:17 ദൈവസ്നേഹത്തിൻ്റെയും കൃപയുടെയും ശക്തി വരുന്നതിന് നമ്മെ നിർബന്ധിക്കുന്നു. രക്ഷകൻ ഇപ്രകാരം പറയുന്നു, ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. വെളിപ്പാട് 3:20 വരുന്നവൻ നിന്നിച്ച് തള്ളപ്പെടുകയോ ഭീഷണിപ്പെടുത്തി തിരിച്ചുവിടപ്പെടുകയോ ചെയ്യുകയില്ല. ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അന്വേഷണം തുടരുക മാത്രമാണ് ചെയ്യുന്നത്. ഹോശേയ 11:8 ഹൃദയകാഠിന്യം സംഭവിച്ചവർ തൻ്റെ സ്നേഹത്തെ തിരസ്കരിക്കുന്നുവെങ്കിലും അവൻ വീണ്ടും അധികം ശക്തിയോടെ ഇപ്രകാരം വാദിക്കുന്നു, ഇതാ ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു. മനുഷ്യനെ വീണ്ടെടുപ്പാൻ കഴിയുന്ന ദൈവസ്നേഹത്തിൻ്റെ ശക്തി ആത്മാക്കളെ അകത്തു വരുന്നതിന് നിർബന്ധിക്കുന്നു. അവർ ക്രിസ്തുവിനോട് ഇങ്ങനെ പറയുന്നു, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. സങ്കീർത്തനം 18:35 കാണാതെ പോയവരെ തിരഞ്ഞു രക്ഷിക്കുന്ന വേലയിൽ ക്രിസ്തുവിനുള്ള അതേ സ്നേഹം അവൻ തൻ്റെ ദാസന്മാർക്കും കൊടുക്കുന്നു. വരിക എന്ന് നാം വെറുതെ പറയുകയല്ല വേണ്ടത്. ആ വിളി മനുഷ്യർ കേൾക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നതിനാകാതെ അവരുടെ കാതുകൾ അടഞ്ഞിരിക്കുകയാണ്. അവർക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്ന നന്മ കാണാനാകാതെ അവരുടെ കണ്ണുകൾ കുരുടായിരിക്കുകയാണ്. പലരും തങ്ങൾക്ക് ഭവിച്ചിരിക്കുന്ന വലിയ വീഴ്ച ഗ്രഹിക്കുന്നുണ്ട്. സഹായിക്കപ്പെടുന്നതിന് ഞാൻ യോഗ്യനല്ല, എന്നെ വിട്ടേക്കുക എന്ന് അവർ പറയുന്നു. പക്ഷെ വേലക്കാർ അടങ്ങിയിരിക്കരുത്. നിരാശയിൽ വീണ് ആശ്രയരഹിതരായിരിക്കുന്നവരെ മൃദുല സ്നേഹത്തോടും അനുകമ്പയോടും കൂടെ സമീപിക്കുക. നിങ്ങളനുഭവിക്കുന്ന ധൈര്യം, പ്രത്യാശ, ശക്തി എന്നിവയെ അവർക്ക് പകർന്നുകൊടുക്കുക. കടന്നു വരുന്നതിന് ദയാവായ്പോടെ അവരെ നിർബന്ധിക്കുക. ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. യൂദാ 22:23 ദൈവദാസന്മാർ വിശ്വാസത്താൽ അവനോടൊത്ത് നടക്കുമെങ്കിൽ അവരുടെ ദൂതിനോട് അവൻ ശക്തി നൽകുന്നതാണ്. ദൈവസ്നേഹം മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും അത് തിരസ്കരിച്ചു കളഞ്ഞാൽ ഉണ്ടാകുന്ന നാശം എത്ര ഭീകരമായിരിക്കുമെന്നും അവരെ ബോധവാന്മാരാക്കുന്നതിനും സുവിശേഷം സ്വീകരിക്കുന്നതിന് മനുഷ്യരെ നിർബന്ധിക്കുന്നതിനും ദൈവം തൻ്റെ ദാസന്മാരെ സഹായിക്കും. ദൈവം ഏൽപ്പിച്ച ഭാഗം അവർ നിർവഹിക്കുമ്പോൾ ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കഴിഞ്ഞ തലമുറകളിൽ സംഭവിച്ചതിനേക്കാളും അധികമായുള്ള രൂപാന്തരങ്ങൾ മനുഷ്യഹൃദയങ്ങളിൽ സംഭവിക്കും. ഉയർത്തപ്പെട്ട രക്ഷകനെ പ്രഘോഷിക്കുന്നതിന് അവിശ്വാസത്തിലും ഹൃദയകാഠിന്യത്തിലും നിന്ന് ജോൺ മെന്യൻ വീണ്ടെടുക്കപ്പെട്ടു. അടിമ വ്യാപാരത്തിൽ നിന്ന് ജോൺ ന്യൂട്ടൺ മാനസാന്തരത്തിലേക്ക് കടന്നുവന്നു. ഇന്നും മനുഷ്യവർഗത്തിൽ നിന്ന് ഒരു ബെന്യനോ ഒരു ന്യൂട്ടനോ വീണ്ടെടുക്കപ്പെടും. ദൈവത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യരിൽ കൂടെ തള്ളപ്പെട്ടുപോയിരിക്കുന്ന അനേകം പേർ വീണ്ടെടുക്കപ്പെടുകയും അവരിൽ ദൈവപ്രതിമ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. വളരെ പരിമിതമായ അവസരങ്ങൾ മാത്രം ലഭിച്ചിരിക്കുകയും നല്ല വഴി അറിയാത്തതുകൊണ്ട് തെറ്റായ പാതയിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്കായി സത്യവെളിച്ചത്തിൻ്റെ കിരണങ്ങൾ പ്രകാശിക്കും. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ലൂക്കോസ് 19:5 എന്ന് ക്രിസ്തുവിൻ്റെ വാക്ക് സക്കായിക്കുണ്ടായതുപോലെ അവർക്കും ദൈവവചനം ലഭിക്കും. അവരെ കാണുവാൻ ക്രിസ്തു പ്രസാദിച്ചതു നിമിത്തം ഹൃദയകാഠിന്യം സംഭവിച്ചിരിക്കുന്ന പാപികളെന്ന് പരിഗണിക്കപ്പെട്ടവർ ശിശുതുല്യമായ മൃദുല ഹൃദയമുള്ളവരായിത്തീരുന്നു. അവസരങ്ങളും പദവികളും ലഭിച്ചിട്ടും അവയെ വിലമതിക്കാതിരുന്നവരുടെ സ്ഥാനത്ത് വലിയ തെറ്റിലും പാപത്തിലും ആയിരുന്നവർ മാനസാന്തരപ്പെട്ട് കടന്നുവരും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിലയേറിയ വൃതന്മാരായി അവർ ഗണിക്കപ്പെടും. ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അവർ അവന്റെ സിംഹാസനത്തിന് അടുത്തു നിൽക്കും. എന്നാൽ നിങ്ങൾ അരുളി ചെയ്യുന്നവനെ തിരസ്കരിക്കാതിരിപ്പാൻ നോക്കുവിൻ. എബ്രായർ 12:25. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു. അവർ ആ ക്ഷണം നിരസിച്ചു കളഞ്ഞു. അവരിൽ ആരും തന്നെ ഇനി ക്ഷണിക്കപ്പെടുകയില്ല. ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക നിമിത്തം യഹൂദന്മാർ ഹൃദയം കഠിനപ്പെടുത്തുകയും ദൈവകൃപ സ്വീകരിക്കുന്നതിന് അസാധ്യമാകും വിധം സാത്താന്റെ ശക്തിയിൻ കീഴിൽ അവർ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഇന്നും അപ്രകാരം തന്നെയാണ്. ദൈവസ്നേഹം ആദരിക്കപ്പെടാതിരിക്കുകയും ആത്മാവിനെ കീഴ്പ്പെടുത്തി മൃദുലമാക്കുന്നതിന് നിരന്തരം കൂടെ വസിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നാം പൂർണ്ണമായും നാശത്തിൽ നിവദിക്കുന്നതിന് ഇടയാകും. തന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിലും അധികമായി ചെയ്യുവാൻ കർത്താവിന് സാധ്യമല്ല. യേശുവിന്റെ സ്നേഹം ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മെ സമീപിക്കുവാൻ കർത്താവിന് മറ്റു വഴികളൊന്നും ഇല്ല. ഓരോ തവണയും കൃപയുടെ ദൂത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവിശ്വാസത്തെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹൃദയം ക്രിസ്തുവിന് വേണ്ടി തുറന്നുകൊടുപ്പാൻ ഓരോ തവണയും നിങ്ങൾ തോറ്റുപോകുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നതിന് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തവനായി നിങ്ങൾ തീരുകയാണുണ്ടാകുന്നത്. കൃപയുടെ അന്ത്യമായ അഭ്യർത്ഥനയ്ക്കുള്ള പ്രതികരണ അവസരങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നു. പുരാതന ഇസ്രായേലിനെക്കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ആകാതിരിക്കട്ടെ. എഫ്രയീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളക. ഹോശേയ 4:17. ക്രിസ്തു യെരുശലേമിനെ ചൊല്ലി കരഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ച് കരയാതിരിക്കട്ടെ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും. ലൂക്കോസ് 13:34-35. മനുഷ്യകുലത്തിന്മേൽ കൃപയുടെ അന്ത്യദൂത് അഥവാ അന്ത്യക്ഷണം മുഴങ്ങുന്ന കാലഘട്ടത്തിൽ നാം ജീവിച്ചിരിക്കുന്നു. പെരുവഴികളിലും വേലികൾ കരികയും പോക എന്ന കൽപ്പന അതിൻ്റെ അന്ത്യപൂർത്തീകരണത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്ഷണം ഓരോ ആത്മാവിനും നൽകപ്പെടും. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ എന്ന് ദൂതവാഹകർ ഘോഷിക്കുന്നു. മനുഷ്യരോടൊത്ത് ചേർന്ന് സ്വർഗീയ ദൂതന്മാർ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിളികേട്ട് കടന്നു വരുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നു. ഹൃദയത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഹൃദയ കവാടം തുറന്നു കൊടുക്കുന്നതിൻ്റെ അടയാളമായി അതിൻ്റെ താഴേക്കെങ്കിലും നീക്കുന്നുണ്ടോ എന്ന് ക്രിസ്തു ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ വേറൊരു പാപിയെക്കൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള സുവാർത്ത സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് ദൂതന്മാർ ആകാംക്ഷയോടെ നോക്കിപ്പാർത്തുകൊണ്ടിരിക്കുന്നു. സുവിശേഷ സദ്യക്കുള്ള ക്ഷണം മറ്റൊരാത്മാവും കൂടെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് സന്തോഷാധിക്യത്താൽ വീണകൾ മീട്ടി പാടി ആനന്ദിക്കുന്നതിന് സ്വർഗീയ സൈന്യം കാത്തിരിക്കുന്നു.